Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Mandukyam commentary presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Om Bhadram Karne Visunuyama Deva. Bhadram Vashyemachi Buryajatra. ஸ்திரைரங்கைஸ்துஷ்டுவாதும்சப்பனூபிஹிஸேமதேவஇதம் யதாயுஹ் ஸ்வஸ்தின இந்த்ரோ வ்ருத்தஸ்ரவாஹ் ஸ்வஸ்தின பூஷா விஸ்வவேதாஹ் ஸ்வஸ்தி நஸ்தாக்ஷ்யோ வரிஷ்டநேமிஹி ஸ்வஸ்தி நோ ப்ருஹஸ்பதிர் ததாது. ஓம் சாந்தி சாந்தி சாந்தி.
அப்ப நம்ம சாந்தி மந்திரம் கழிஞ்சு ஓங்காரம், அது சாகாரவும் நிராகாரவுமாய பிரம்மம் ஓங்காரமானு கண்டு, ஆ பிரம்மம் நாலு பாதங்களோடு கூடியதான் கண்டு. நாலு பாதங்கள் என்னது? பதிக்கப்படுனது கொண்டு பாதங்கள். ஒன்று அடுத்ததில் லயிக்கிறது கொண்டு, காலு நடக்கிறது என்னுள்ள அர்த்தத்திலே காலல்ல, நாலிலொன்று என்ன அர்த்தத்திலே காலான. நாலிலொன்று ரெண்டிலொன்னில், ரெண்டிலொன்னும் நாலிலொன்னும் மூணில் நாலில், அது ஒன்றில் லயிக்கிறது போல பதிக்கப்படுனது கொண்டு அதின பாதங்கள் என்ன பரையுது என்னெல்லாம் நமக்கு அது. அதில் அதர்வவேத அந்தர்கத மகாவாக்கியவும் கண்டு, அயம் ஆத்மா பிரம்ம மகாவாக்கியவும் விஸ்திருதமாய் நாம் விவரிக்கையும் செய்யும். இத்தையான ஓர்ம சரியா. இனி ஆ நாலு பாதங்களான படிக்க மாண்டூக்கிய உபனிஷத்தின் ஏற்றவும் சிரத்தேயமாய காரியம், அல்பம் போலும் மேதஸ் இல்லாத சாஸ்திரம் படிப்பிக்கிறமான. மட்டுள்ளதிலெல்லாம் சாஸ்திர சத்தியத்திலேக்கு கடந்து போகிறதின் கதாரூபமோ கடனையோ ஒக்கே உண்டாகும். அவர் படிக்க ஏற்றவும் எழுப்பமுள்ள உபனிஷத் மண்டூக்கியமான. பசே எந்தோ ஆதிக வளர பிரயாசமுள்ள ஒரு உபனிஷத் என் நிலையிலான இதனை கணக்காக்கணும். அது காரணம் இதில் கதகள் ஒன்னும் இல்ல. பலப்பழும் புராணங்களும் இத்திஹாசங்களும் எல்லாம் கதாரூபமான. மாண்டூக்கியம் போலுள்ள உபனிஷத் சந்தேசங்கள் படிக்காத்த ஒராள் அயா சங்கல்பிக்கிற திருஷ்யங்களிலூட தன்னையான இத்திஹாசங்களும் புராணங்களும் அயளை கொண்டு போகணும். அதுகொண்டு சாஸ்திர சத்தியம் மனசிலக்குவான் பலப்பழும் அவ பர்யாப்தங்களாக உபனிஷத் படனம் கழிஞ்சவர்க்குள்ள உயர்ந்த படனமான இத்திஹாசங்களும் புராணங்களும் அந்த ஆதுனிகர் விஸ்வசிக்கல. என்னால் பழைய காலத்து நிர்பந்தம் வேதங்கள் பால்யத்திலான படிச்சிருந்தது, புராணங்கள் அங்கே படிப்பிச்சிருந்தில்ல. நமக்கு மனசிலாவோ என்னறியில்ல, நமக்கு சம்மதமாவில்லன்னு எனிக்கறியா, மனசிலாவோ என்ன எனிக்கறியில்ல. காரணம் இன்னும் പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പഠനം കൂടുതൽ നടക്കുന്ന കാലമാണ്. എന്നാൽ പൗരാണിക കാലത്ത് ബാല്യത്തിലാണ് വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചിരുന്നത്. ശ്രുതി പഠിച്ചവരാണ് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും കൈകാര്യം ചെയ്തത്. വേദങ്ങളെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് വ്യാസാദികൾ പുരാണങ്ങളും മറ്റും രചിച്ചിട്ടുള്ളത്. തങ്ങളുടെ മസ്തിഷ്കം വേദനിർദ്ദിഷ്ടമായ ഔന്നത്യത്തിലെത്തിക്കഴിഞ്ഞ് ഭാവനാരൂപത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ് ആ കഥകളെല്ലാം. അതിന്റെ സൂത്രവാക്യങ്ങൾ പഠിക്കാതെ അവയുടെ കഥയിൽ താൽപ്പര്യം തോന്നി അതിലൂടെ സഞ്ചരിച്ചാൽ സത്യം വിദൂരസ്ഥമാകാനിടയുണ്ട്. എന്നാൽ ഉപനിഷത്തുകളും മറ്റും എടുക്കുമ്പോഴും അവയിലും പലതിലും ചരിത്രാംശമുള്ള കഥകളുണ്ടാവും. അതില്ലാത്ത ഒരു ഉപനിഷത്താണ് മാണ്ഡൂക്യം. അതുകൊണ്ടാവാം മാണ്ഡൂക്യമേവാലം മുമുക്ഷൂണാം വിമുക്തയെ എന്ന് ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയനോട് മുക്തികോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും പുതിയ ആളുകൾ കുറെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രം. ആളുകൾ പുതുത് പുതുത് ഇടയ്ക്ക് വരുമ്പോൾ അവരൊന്ന് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോ കാര്യം മനസ്സിലായില്ല എന്ന് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓർമ്മിപ്പിച്ചത്. എടുത്ത ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആരോടെങ്കിലും ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ആദ്യം മുതൽ അതിലേക്ക് പോകുന്നില്ല. ആദ്യം പരവും അപരവുമായ ബ്രഹ്മം ഓങ്കാരമാണ്, അതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ നാം കണ്ടത്. അത് നാല് പാദങ്ങളോടുകൂടിയതാണ്, അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത്. സാരാംശം അത്രയാണ്, അത്രയും വെച്ചുകൊണ്ട് നമുക്ക് ആ പാദങ്ങളെ പഠിക്കാം. നാല് പാദങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാം പാദം ശ്ലോകം. ജാഗരിതസ്ഥാനോ ബഹിഷ്പ്രജ്ഞ സപ്തംഗ ഏകോനവിംശതി മുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമ പാദ ജാഗരിതസ്ഥാന ബഹിഷ്പ്രജ്ഞ സപ്തംഗ ഏകോനവിംശതി മുഖ സ്ഥൂലഭുക് വൈശ്വാനര പ്രഥമ പാദ. ഇതാണ് അന്വേഷണം പരിഭാഷ. ജാഗ്രതാകുന്ന സ്ഥാനത്തോടു കൂടിയവനും ജാഗ്രത സ്ഥാന പ്രജ്ഞ ബാഹ്യമായിരിക്കുന്നവനും ബഹിഷ്പ്രജ്ഞ ഏഴ് അംഗങ്ങളോടു കൂടിയവനും അവയവങ്ങളോടു കൂടിയവനും ഏകോനവിംശതി മുഖ പത്തൊൻപത് മുഖങ്ങളുള്ളവൻ സ്ഥൂല ബുക്ക് സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുന്നവൻ ആയ വൈശ്വാനര വൈശ്വാനരൻ ഒന്നാമത്തെ പാദമാവും. പ്രഥമ പാദം വൈശ്വാനരനാണ്, വിശ്വനരൻ. വൈശ്വാനരൻ വിശ്വനരൻ, വെഷ്ടിയില് വൈശ്വാനരൻ, സമഷ്ടിയില് വിരാട്, ഇങ്ങനെയാണ് അതിന്റെ പാരസ്പര്യം. ഭാരതീയ പഠനങ്ങളെല്ലാം വെഷ്ടിയും സമഷ്ടിയുമായുള്ള ബന്ധത്തിന്റെയാണ്. ഏത് കർമ്മം ഒരാൾ ചെയ്യാൻ പോവുകയാണെങ്കിലും ഭാരതീയ സനാതന സംസ്കൃതിയിൽ അയാൾ ഉണ്ടെങ്കിൽ സമഗ്രമായ ജീവിതത്തെ മുഴുവൻ ചേർത്ത് വെക്കുന്ന ഒരു ദർശനം അയാൾക്കുണ്ടാവും. ഇതാണ് ഭാരതീയരുടെ പ്രത്യേകത. അത്തരക്കാരൊന്നും വളരെ കുറവാണ്, വളരെ വിരളമാണ്. ഭാരതത്തിൽ താമസിക്കുന്നു എന്നുള്ളതുകൊണ്ടോ അച്ഛനമ്മമാർ ഭാരതീയരായതുകൊണ്ടോ പേര് സനാതനധർമ്മികളുടേതായതുകൊണ്ട് ഈ ഗുണങ്ങൾ ഉണ്ടാവില്ല. ഒരു വാക്ക് പുറത്തേക്ക് വരുമ്പോൾ തന്റെ മനസ്സ് ആ വാക്കിന്റെ കൂടെയുണ്ട് എന്ന് അറിഞ്ഞ് പറയുന്നവനാണ് സനാതനധർമ്മി. വെറും ശബ്ദജാലമാണ് വാക്ക് എന്ന് കണ്ടെത്തുന്നവനും എന്തും പറയാം എന്ന് വിചാരിക്കുന്നവനും അല്ല സനാതനധർമ്മി. വ്യഷ്ടിക്ക് സമഷ്ടിയിലുള്ള പ്രാധാന്യം അറിയുന്നത് വൈശ്വാനര സങ്കല്പത്തിലാണ്. ഒരതിഥി വീട്ടിലേക്ക് കയറി വന്നാൽ അയാൾ വൈശ്വാനരനാണ് എന്നറിഞ്ഞിട്ടാണ് അർഘ്യം, പാദ്യം, ആചമനീയം, ആസനം തുടങ്ങിയ ഉപചാരങ്ങൾ ഓരോന്നോരോന്നായി കൊടുത്തിരുന്നത്. അവിടെ ഒരു സാമ്പത്തിക ദർശനമില്ല. ദൃഷ്ടമായ യാതൊരു സാമ്പത്തിക ദർശനങ്ങളെയുമല്ല അവിടെ അംഗീകരിക്കുന്നു. ഏത് കർമ്മത്തിലും ഏത് വാക്കിലും ഏത് പ്രവൃത്തിയിലും ദൃഷ്ടത്തിന് അധികം പ്രാധാന്യം ഈ ശാസ്ത്രങ്ങൾ പഠിച്ചവർ കൊടുക്കാറില്ല. ദൃഷ്ടം അയത്നലളിതമായി നടന്നു പോകുന്നതാണ്, അത് പഠിക്കണ്ട. ദൃശ്യങ്ങളെ ഒരു വ്യക്തി കാണുന്നത് പോലെയല്ല മറ്റൊരു വ്യക്തി കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് പഠിപ്പിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ ദൃശ്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല. ദൃശ്യങ്ങൾക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ ദൃക്കിലെങ്ങനെയാണ് ദൃശ്യം പഠിച്ച് മാറ്റം വരിക? അതുകൊണ്ട് പൗരാണികർ ദൃശ്യത്തിന് അപ്രധാനമായ ഒരു സ്ഥാനമേ നൽകിയിരുന്നുള്ളൂ. അദൃഷ്ടമായിരുന്നു അവരുടെ അന്വേഷണത്തിന്റെ പ്രധാന രൂപം. അദൃഷ്ടത്തെ നിയന്ത്രിക്കുന്നത് ഈ നാല് പാദങ്ങൾ എങ്ങനെയാണ്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിർത്തിയിട്ട്, ഞാൻ പറഞ്ഞ ദൃഷ്ടം അദൃഷ്ടം എന്നുള്ള പദങ്ങളൊക്കെ മനസ്സിലായില്ല. ഇങ്ങനെ വരുന്നത് നിങ്ങൾ പറയണം, അല്ലെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ഇറങ്ങിപ്പോവും പറയും, അയാൾ എന്തൊക്കെയോ പറഞ്ഞു, നമുക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്കറിയും എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞു പോവുക. എനിക്ക് കാണാവുന്ന ലോകത്ത് അച്ഛൻ, അമ്മ, മകൻ, മകൾ, കപ്പ, തേങ്ങ, മാങ്ങ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതെല്ലാം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. അതിനെക്കുറിച്ച് പഠിക്കാൻ ആ ദൃശ്യങ്ങളെ നോക്കി തന്റെ ഇന്ദ്രിയങ്ങൾ, തന്റെ മനസ്സ്, തന്റെ ബുദ്ധി അത് പോരാത്തതിനെ താൻ കണ്ടുപിടിച്ച ഉപകരണങ്ങൾ ഇവയിലൂടെ പഠിക്കുന്ന പഠനമാണ് ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്. ദൃശ്യശാസ്ത്രങ്ങളെല്ലാം ഈ പട്ടികയിൽ പെടുന്നതാണ്. ഇതൊരു പഠന സങ്കേതമാണ്, ഇതിങ്ങനെ പഠിച്ചു പോരുന്നുണ്ട്. ആ പഠനങ്ങളുടെ വഴികളിലൂടെ സഞ്ചരിക്കും തോറും മാനവനെ ബാധിക്കുന്ന ആദി ഭൗതികങ്ങൾ, ആധ്യാത്മികങ്ങൾ, ആദി ദൈവികങ്ങൾ എന്ന ദുഃഖങ്ങൾക്ക് ശമനം കാണുവാൻ അവ പര്യാപ്തങ്ങളാകുന്നു എങ്കിൽ പഠനമുചിതമാണ്. പക്ഷെ ഇന്നോളമുള്ള പഠനം വെച്ച് അവ നാൾക്ക് നാൾ കൂടുന്നതല്ലാതെ, പഠിപ്പുള്ളവർക്ക് കൂടുതലായി കാണുന്നതല്ലാതെ കുറഞ്ഞ് കാണുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി വിവര കണക്ക്. പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതൊരു തെറ്റാണെന്ന് തോന്നുന്നു. 100% സമ്മതം. അങ്ങനെയാണ് എനിക്ക് പ്രൊസീഡ് ചെയ്യാം. അതുകൊണ്ടാണ് സംശയം ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സംശയം ആർക്കെങ്കിലും വന്നാൽ അത് ആദ്യം തിരുത്തിയിട്ടാവാം. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര പുരോഗമിക്കുമ്പോഴും മാനവന്റെ ശാരീരികവും മാനസികവും ഭൗതികവുമായ ദുഃഖങ്ങൾ, ചുറ്റുപാടുകളിൽ നിന്ന് വരാവുന്ന ഈതിബാധകൾ, പിതൃപൈതാമഹ സംപ്രാപ്തമായ ന്യൂനതകൾ, ഇവയൊക്കെ വർദ്ധിക്കുന്നതായാണ് സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത്. ദൃശ്യങ്ങളെ അഴിച്ചും അപഗ്രഥിച്ചും പഠിച്ചാൽ പോരാ. അവയെ കാണുന്നവനെ പഠിക്കണം. മാത്രമല്ല, അവർ വളരെ കടന്നു ചിന്തിച്ചിട്ടുണ്ട്. ഒരധ്യാപകൻ അയാളുടെ വൈകല്യങ്ങളിൽ നിന്നുകൊണ്ട് ശാരീരികങ്ങൾ, മാനസികങ്ങൾ, കാലികങ്ങൾ, സാമുദായികങ്ങൾ, സാമൂഹികങ്ങൾ, സാംസ്കാരികങ്ങൾ, ഇങ്ങനെ ഒട്ടേറെ വൈകല്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുമെന്ന് വിചാരിക്കും. ഇല്ല, ഇല്ല. ചെവിക്ക് കേൾവി കുറഞ്ഞയാളാണ് അധ്യാപകൻ. ഒരു ശാരീരിക വൈകല്യമാണ്. വർത്തമാനം പറയുമ്പോൾ അയാൾക്ക് ചില അക്ഷരങ്ങൾ അതിന്റെ ശബ്ദാർത്ഥം ഉദ്ദേശിക്കുന്ന തലത്തിൽ ഉച്ചരിക്കാനാവില്ല. അയാൾക്ക് കാലിനോ കൈക്കോ ശാരീരികമായ ചില വൈകല്യങ്ങളുണ്ട്. ഭാര്യ, മക്കൾ മുതലായവരുടെ കാര്യങ്ങളെയും അവരുടെ പഠിപ്പിനെയും അവരുടെ ജീവിതത്തെയും ഓർത്തുള്ള വേദനകളുണ്ട്. അയാൾ വരുന്ന സമൂഹം മറ്റൊരു സമൂഹത്തോട് സാംസ്കാരിക നിലവാരത്തിൽ ഏറ്റുമുട്ടുന്നതാണ്. അപ്പൊ ആ വ്യക്തി സാംസ്കാരിക തലത്തിൽ, സാമൂഹ്യ തലത്തിൽ, ശാരീരിക തലത്തിൽ, മാനസിക തലത്തിൽ അങ്ങനെ നിലകൊള്ളുന്ന ആ വ്യക്തി ഓരോ വസ്തുവിനെ എടുത്തു കാണുമ്പോഴും അയാളുടെ കാഴ്ചയിൽ അയാളിൽ നിഹിതമായ വൈകല്യങ്ങൾ പങ്കുവഹിക്കുമോ? ഇല്ല. വഹിക്കുമോ? ഉറപ്പാണ്. അയാൾ ആ വസ്തുക്കളെ അയാൾ കാണുന്ന തരത്തിൽ മറ്റൊരാളിന് പഠിപ്പിച്ചു കൊടുത്താൽ ആ പഠിപ്പിന് വിധേയനാകുന്നവൻ കാഴ്ച സ്വതന്ത്രമല്ലാത്ത ഒരാളിൽ നിന്ന് സ്വതന്ത്രമല്ലാത്ത ആ കാഴ്ചയിലേക്കാണ് മാറുന്നതെങ്കിൽ അത് പുരോഗതിയോ അധോഗതിയോ? നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കാരമെല്ലാം പൊള്ളയാണെന്നാണ്. മറക്കരുത്. അവസാനം ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. ഇതൊക്കെ ഞാനാണ് പറഞ്ഞതെന്ന് അവസാനം പറയുന്നത്. നിങ്ങൾ ഓരോ ചോദ്യത്തിനും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയുന്നു. ആലോചിച്ചിട്ടാണോ ആവോ പറയുന്നത്? അനുഭവമാണ്. എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാനാണ് പറഞ്ഞതെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും പറയരുത്. അത്ര മാത്രമേ എനിക്ക് നിർബന്ധമുള്ളൂ. ഇത് നിങ്ങൾ പറഞ്ഞു, ഞാൻ വിപരീതമായി പറഞ്ഞിട്ടും അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞതാ. അവിടെയെല്ലാം പഠിപ്പിക്കലിൽ ഞാൻ കാണുന്നത് പോലെ നീ കാണണമെന്നൊരു സങ്കേതമുണ്ട്. ശരിയല്ല. പുരോഗമിക്കും തോറും മതങ്ങൾ, ജാതികൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ, സംഘങ്ങൾ, വിവിധ ശാസ്ത്ര മാതൃകകൾ, വിവിധ രാഷ്ട്രങ്ങൾ, വിവിധ ദേശീയ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ ശരിയാണ്, ഇവയുടെ എല്ലാം തലങ്ങളിൽ അസ്വതന്ത്രനായി ആപേക്ഷികനായിരുന്നുകൊണ്ടാണ് ഓരോരുത്തനും തന്റെ ദൃശ്യത്തെ കാണുന്നത്. എത്ര ഇസങ്ങളുണ്ടോ, ആ ഇസങ്ങളിൽ എത്ര വ്യക്തിയുണ്ടോ, അത്രയും വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ ഉണ്ടാകും ഒരു വസ്തുവിനെ കുറിച്ച്. കാഴ്ച സ്വതന്ത്രമല്ല, ശാസ്ത്രമാണ് പഠിപ്പിക്കുന്നതെങ്കിലും അത് പഠിപ്പിക്കുന്ന രണ്ടധ്യാപകരുടെ വാക്കിൽ മനസ്സ് ചേർന്നു വരുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. ശരിയല്ല, അതുകൊണ്ട് ദൃശ്യങ്ങളെ പഠിക്കാൻ പോയാൽ സ്വാതന്ത്ര്യത്തിലേക്ക് മാനവൻ എത്തില്ല, ആനന്ദത്തിലേക്കും മാനവൻ എത്തില്ല എന്ന് ചിലർക്ക് തോന്നി. തോന്നൽ ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, തോന്നലിന് സാംഗത്യമുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ചോദ്യം മനസ്സിലായില്ല. അങ്ങനൊരു തോന്നലിന് സാംഗത്യമുണ്ടോ, സംഗതമാണോ ആ തോന്നൽ? ഇന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ തോന്നൽ സംഗതമാണോ? ആണെങ്കിൽ അന്നും സംഗതമാണ്. ചോദ്യം തന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ദൃശ്യത്തെ അന്വേഷിച്ചന്വേഷിച്ചു പോകുമ്പോൾ ഏതൊരു ദൃശ്യത്തിലും ഒരു ദൃക്കുണ്ട്, ഏത് കാഴ്ചയ്ക്കും കാണലെന്നൊരു പ്രക്രിയയും കാണുന്നവനുമുണ്ട്. കാണുന്നവനെ പരിശുദ്ധമായൊരു തലത്തിലേക്ക് ഉയർത്തിയിട്ടു വേണം കാണാനെന്ന് ആരും വിചാരിക്കാറില്ല. ഇപ്പൊ ഉള്ളിടത്തു നിന്ന് കാണുക, ഒരു വസ്തുവിനെ ഞാൻ കാണുമ്പോൾ ആ വസ്തുവിനോട് രാഗമോ ദ്വേഷമോ രാഗദ്വേഷങ്ങളുടെ ഇടയിലുള്ള എണ്ണമറ്റ പെർമ്യൂട്ടേഷനുകളും കോമ്പിനേഷനുകളും നിറഞ്ഞ ഒരു മാനസിക വ്യാപാരത്തിൽ നിന്നുകൊണ്ട് അതിനെ കാണുമ്പോൾ ആ വസ്തുവിനെ രാഗദ്വേഷങ്ങളില്ലാതെ വസ്തുവായി കാണാൻ കഴിയും എന്ന ധാരണ. എനിക്ക് രാഗമുള്ളൊരു വസ്തു, ആ വസ്തുവിന് ഞാൻ വിശേഷണങ്ങളായി കൊടുക്കുന്ന ഓരോ പദങ്ങളും അതിനെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങുന്ന നിലയും വസ്തുവിൻ്റെതായിരിക്കുമോ? എനിക്കതിനോടുള്ള മമതയുടേതായിരിക്കുമോ? ആ വസ്തുവിനോട് എനിക്ക് ദ്വേഷമുണ്ടാകുമ്പോൾ അതിൻ്റെ മേൽ ഞാൻ ഉളവാക്കുന്ന എല്ലാ നിറങ്ങളും എല്ലാ വർണ്ണങ്ങളും അതിനോടുള്ള എന്റെ ദ്വേഷത്തിൻ്റെതായിരിക്കുമോ? വസ്തുവിന്റെ തന്നെ സ്വഭാവമായിരിക്കുമോ? ദ്വേഷത്തിൻ്റെ. അപ്പൊ ദ്വേഷരാഗങ്ങളുടെ ഇടയിൽ ഒട്ടേറെ അളവുകളും, അതുകൊണ്ട് ഒരു വ്യക്തി പുറം ലോകം കാണുന്നതിന് മുമ്പ് അവന്റെ ജന്മജന്മാന്തരങ്ങളുടെ കാഴ്ചയ്ക്കുമേൽ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന രാഗദ്വേഷങ്ങളെ കളഞ്ഞിട്ട് കാണണമെന്ന് ചിലരെങ്കിലും സങ്കല്പിച്ചു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നൊരച്ഛനും അമ്മയും അത് സങ്കല്പിക്കുന്നില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ വളരെ വിനയത്തോടുകൂടി പറയാം, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മക്കൾ മതത്തിൻ്റെ ജാതിയുടെ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ ദേശത്തിൻ്റെ ബന്ധിച്ചു നിർത്തിയ തലങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി നിന്ന് അവനെയും തന്നെയും ചുറ്റുപാടുകളെയും പ്രപഞ്ചത്തെയും നോക്കിക്കാണണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണോ? അറിവുണ്ടാവില്ലേ? ഇങ്ങനൊരു കാഴ്ച ഉണ്ടെന്നൊരു അറിവില്ലേ? ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒരു സ്വതന്ത്രമായി കാണുക എന്നെല്ലാരും പറയും. പക്ഷെ ആരാണത് ഇഷ്ടപ്പെടുക? കാഴ്ചയുടെ ഒരു സ്വാതന്ത്ര്യം ആരാണ് ഇഷ്ടപ്പെടുക? ഞാനതിനെ സ്വതന്ത്രമായി കാണണം എന്ന്, കാഴ്ചയ്ക്കുമേൽ ഒട്ടേറെ അസ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒട്ടനേകം വാസനകൾ അവറ്റി പിടിച്ചിരിക്കുന്നത്, അതിനെ ഇല്ലാതാക്കിയിട്ട് വേണം കാണാനെങ്കിൽ കാഴ്ച വസ്തുവിനെ മാറ്റിമറിച്ചിട്ട് കാര്യമില്ല. അപ്പൊ കാണുമ്പോൾ എന്റെ മനസ്സ് ചെന്ന് ചേരുന്നുണ്ട്, കേൾക്കുമ്പോഴും എന്റെ മനസ്സ് ചെന്ന് ചേരുന്നുണ്ട്, പറയുമ്പോഴും വാക്കിനൊപ്പം എന്റെ മനസ്സ് സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സ് സ്വതന്ത്രമായിട്ട് കേവലതയിലൊരു കാഴ്ചയില്ല, കേവലതയിലൊരു കേൾവിയുമില്ല, കേവലതയിലൊരു വാക്കുമില്ല. കേവലതയെക്കുറിച്ച് ചിലർ ചിന്തിച്ചു. അവർ ബ്രഹ്മാണ്ഡത്തെയും പിണ്ഡാണ്ഡത്തെയും അതിനനുസൃതമായി പഠിച്ചപ്പോൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ശക്തമായൊരു ദർശനമുണ്ടെന്ന് അവർ കണ്ടെത്തി. അത് അന്യൂനവും അവക്രവും സനാതനവുമാണെന്ന് അവർക്ക് ബോധ്യമായി. അതിന്റെ സംഭാവനയാണ് ഈ ഉപനിഷത്ത്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ, ഇതിന്റെ പാദങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഈ നാല് പാദങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് ദൃശ്യത്തെയല്ല, ഇതുവരെ പഠിച്ചതൊക്കെ ദൃശ്യത്തെയാണ്. ദൃശ്യങ്ങളെന്നൊന്നില്ല എന്നുവരെ പറയാൻ പോരുന്നതാണ് ഈ പഠനം. ദൃക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ആകെ നാല് പാദങ്ങളിൽ ഒതുങ്ങുന്നത് അവിടെയാണ്. ജീവന് വ്യക്തിയിൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ചതുർത്ഥം എന്ന് നാല് പാദങ്ങളാവും. സമഷ്ടിയിൽ വിരാട്ട്, ഹിരണ്യഗർഭൻ, ഈശ്വരൻ, അവിടെയും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ചതുർത്ഥം തന്നെ. ഇവിടെ അത് വൈശ്വാനരൻ, തൈജസൻ, ഈശ്വരൻ, പ്രാജ്ഞൻ, അവിടെ ഈശ്വരൻ, ഇവിടെ പ്രാജ്ഞൻ, തുരീയൻ, ഇങ്ങനെ നാല് പാദങ്ങളാവുള്ളത്. അതിലെ പ്രഥമ പാദമാണ് ജാഗ്രത്. എന്റെ ഒരവസ്ഥയാണ് ജാഗ്രത്. എന്നെ, ഞാനെന്ന ബോധത്തെ പലതായി കാണുക എന്ന അന്യഥാഗ്രഹണമാണ് എന്റെ ജാഗ്രത. വസ്തുവല്ല ഞാൻ കാണുന്നത്, സ്വപ്നത്തിലും ജാഗ്രത്തിലും അന്യഥാ ഗ്രഹിക്കുകയാണ് ഞാൻ. ആ ഗ്രഹണത്തിൽ എനിക്ക് വരുന്ന പരിണാമങ്ങൾ അതും ചിന്തനീയമാണ്. അവിടെ ജാഗ്രത്താകുന്ന താനത്തോടു കൂടിയവനും ബാഹ്യവിഷയങ്ങളിൽ പ്രജ്ഞയുള്ളവനും ഏഴ് അംഗങ്ങളും പത്തു മുഖങ്ങളുമുള്ളവനും ആണ് ഈ ഒന്നാമത്തെ ഭാവമായ വൈശ്വാനരൻ. ഓരോ പാദമായി കണക്കാക്കിയിട്ട് എല്ലാ ജീവന്മാരെയും പല വിധത്തിൽ നയിക്കുന്നതുകൊണ്ടോ എല്ലാ ജീവന്മാരും ആയിരിക്കുന്നതുകൊണ്ടോ ആണിതിനെ വിശ്വനരൻ അല്ലെങ്കിൽ വൈശ്വാനരൻ എന്ന് വിളിക്കുന്നത്. ഇത് രൂപപ്പെടുന്നത് വളരെ സൂക്ഷ്മത്തിൽ നിന്നാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന അഞ്ച് ആഹാരമാണ് വൈശ്വാനരനായി രൂപാന്തരപ്പെടുന്നത്. സ്ഥൂലമായി കഴിക്കുന്ന ആഹാരമാണ് വൈശ്വാനരനായി രൂപാന്തരപ്പെടുന്നത്. ഏതെല്ലാം സ്ഥൂലാഹാരങ്ങൾ ഉള്ളിൽ ചെന്ന് ദഹിക്കുന്നു, അത് ജഠരാഗ്നിയിൽ ദഹിച്ച് ഭൂതാഗ്നിയിൽ ഭൂതതന്മാത്രകളായി, ധാതു അഗ്നിയിൽ ഏഴ് ധാതുക്കളായി പരിണമിക്കുമ്പോൾ 13 അഗ്നികളോടുകൂടിയ സജീവമായ വൈശ്വാനര അഗ്നി 4 വിധത്തിൽ അന്നത്തെ പചിക്കുമ്പോൾ രൂപം, നിറം, ശബ്ദം ഇവയൊക്കെ ഉണ്ടാവും. ഇതതിന്റെ ഒരു ഭാഗം. ആ ഭാഗം മനസ്സിലായി. സ്ഥൂലമായി നാം കഴിക്കുന്ന കപ്പയും മീനും ചക്കയും ചേമ്പും വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഒക്കെ അകത്തെത്തി പചിച്ച്